بسم الله الرحمن الرحيم.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، വകുല്ല വലാലത്തി ഫില്ലാ. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ദീനിന്റെ പേരിൽ വസീയത്ത് ചെയ്യുകയുമാണ്. ഇന്ന് വളരെ ഗൗരവപ്പെട്ട, പ്രാധാന്യത്തിൽ നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് ഈ മിമ്പറിൽ നമ്മുടെ ഖതീബ് നമ്മുടെ ശ്രദ്ധയിലെത്തിച്ചത്. പലവിധ പരീക്ഷണങ്ങൾ നടമാറിക്കൊണ്ടിരിക്കുന്ന ഈ വർത്തമാന ഭൗതിക സാഹചര്യത്തിൽ ഒരു വിശ്വാസി തനിക്ക് സ്വീകരിക്കേണ്ട തൻ്റെ പ്രഭാത പ്രദോഷങ്ങളിലും രാപ്പകലുകളിലുമൊക്കെ സദാ പരിഗണിക്കേണ്ട ഒരു വിഷയം. പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഭൗതികതയിൽ നമ്മൾ പലതും കണ്ടുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യ മാധ്യമങ്ങളും ശ്രവ്യ മാധ്യമങ്ങളും സജീവമായതോടുകൂടി ലോകത്തിന്റെ മുക്കുമൂലകൾ കൺമുമ്പിലെത്താൻ പ്രയാസമല്ല, വാർത്തകൾ അറിയാനും പ്രയാസമല്ല. പലവിധ പരീക്ഷണങ്ങളിൽ ഉഴലുന്ന മനുഷ്യകുലം, പരീക്ഷണങ്ങളാകട്ടെ, അത് വ്യതിയാനങ്ങളായി, രോഗങ്ങളായി, കാലക്കെടുതികളായി, അതിൻ്റെ ഗണം ഏറെയാണ്. ഒരു വിശ്വാസി പലവിധ പരീക്ഷണങ്ങളെ കാണുമ്പോൾ ആ പരീക്ഷണങ്ങളിൽ അകപ്പെടാതെ ഒരാളായി താൻ അതിനെ കാണുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല തനിക്കേകിയ സുരക്ഷ, അള്ളാഹുവിന്റെ കാവൽ, അത് ഓർക്കേണ്ടതുണ്ട്. ആ പരീക്ഷണങ്ങളിൽ അള്ളാഹു തന്നെ അകപ്പെടുത്താത്തതിൽ അവൻ അള്ളാഹുവിന്റെ സ്തുതികൾ അർപ്പിക്കേണ്ടതുണ്ട്. യുദ്ധക്കെടുതികളിൽ വീർപ്പുമുട്ടുന്നവർ, നിർഭയത്വം നഷ്ടപ്പെട്ട് ഭീതിയുടെ നാളുകളിൽ കാലം കഴിക്കുന്നവർ, നിരാശ പ്രകടമായ മുഖഭാവങ്ങളിൽ വിധവകൾ, നിരാലംബരായ അനാഥകൾ, പുത്രവിയോഗത്താൽ ദീനദീനം ദിനങ്ങൾ കഴിച്ചുകൂട്ടുന്ന മാതാപിതാക്കൾ, നിരാലംബരായ വൃദ്ധജനങ്ങൾ, പശിയടക്കുവാൻ ഒരു പിടിക്കു വേണ്ടി പാത്രം നീട്ടിയാൽ അതിലൊരു പിടി അന്നം വന്നു വീഴുന്നതിന് പകരം ഉന്മൂലനാശം വരുത്തുമാർ ബോംബുകളാണ് അതിൽ വന്നു വീഴുന്നതെന്ന് പറയുമ്പോൾ, അത്തരം മനുഷ്യരുടെ പ്രയാസങ്ങൾ, അവർക്കേറ്റ ദുരിതങ്ങൾ, സുരക്ഷ തേടി, തിരകൾ തേടി, തീരങ്ങൾ തേടി, തിരകളെ താണ്ടി പ്രയാണം കുറിക്കുന്നവർ, തിരകളിൽ വലിയാടുകളാകുന്ന ദയനീയ കാഴ്ചകൾ, അഭയാർത്ഥി ക്യാമ്പുകൾ, ജനങ്ങളെ കൊണ്ട് വീർപ്പുമുട്ടുന്ന സാഹചര്യങ്ങൾ, പശി അടക്കുവാൻ ഒരു പിടിക്കു വേണ്ടി സഹായാസ്ത്രങ്ങൾ നീട്ടുന്നവരുടെ മുമ്പിൽ കലവില കൂട്ടുന്ന മനുഷ്യമക്കൾ, വറുതിയും വരൾച്ചയും വേട്ടയാടി ജീവിതം പൊറുതിമുട്ടി ഉണങ്ങി മരിക്കുന്ന മനുഷ്യകോലങ്ങൾ, ദീനങ്ങളിൽ രോഗങ്ങളിൽ കഴിഞ്ഞുകൂട്ടുന്ന മനുഷ്യന്മാർ, ഇതൊക്കെ ഈ ദുനിയാവിൽ ഏവരുടെയും നേർക്കാഴ്ചകളാണ്. ദൃശ്യമാധ്യമങ്ങളുടെ സജീവമായ സാന്നിധ്യത്തിൽ രോഗം കൊണ്ട് വലയുന്നവർ, അവയവങ്ങൾ നഷ്ടപ്പെട്ടവർ, നീണ്ട വർഷങ്ങളായി കോമയിൽ ഭൗതികതയോട് വികാരമറ്റ് കഴിച്ചുകൂട്ടുന്ന എത്രയോ മനുഷ്യരൂപങ്ങൾ, ഇതൊക്കെ അറിയുന്നവരാണ് നമ്മളെല്ലാവരും. പരീക്ഷണങ്ങൾ കാലക്കെടുതികളായി, യുദ്ധഭീതികളായി, ശത്രുവിന്റെ മേൽക്കോയ്മയായി, രോഗങ്ങളായി പലരെയും വാഴുകയും അപകടപ്പെടുത്തുകയും ചെയ്ത ഈ കാഴ്ചയുള്ളതോടൊപ്പം തന്നെ മറ്റൊരു വിഭാഗം ആളുകൾ പരീക്ഷിക്കപ്പെട്ടത് വ്യതിയാനങ്ങളിലൂടെയാണ്. തന്നിഷ്ടങ്ങളും ദേഹേച്ഛകളും ഒരു വിഭാഗത്തെ വേട്ടയാടി, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മറ്റൊരു വിഭാഗത്തെ വേട്ടയാടി, ഒരു വിഭാഗം തന്നിഷ്ടങ്ങളിൽ ദേഹേച്ഛകളിൽ മലർന്നു വീണപ്പോൾ അന്ധവിശ്വാസങ്ങളിൽ അനാചാരങ്ങളിൽ മറ്റൊരു വിഭാഗം മുഖം കുത്തി കൂപ്പുകുത്തി വീഴുന്ന കാഴ്ചകൾ. മേലായ റബ്ബിനെ മാത്രം ആരാധിക്കുവാനാണ് മേലായ റബ്ബിന്റെ സന്ദേശം, അതുമായി പ്രവാചകന്മാർ ആ സകലവും ഈ ദുനിയാവിൽ ആഗതരായത്. യാ ഖൗം ഉഅബ്ദുല്ലാഹ മാലകും ഇലാഹിം ഗൈറു, എന്റെ സമൂഹമേ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, അവനല്ലാതെ മറ്റാരാധ്യർ നിങ്ങൾക്ക് ആരാണ്? ഈ ചോദ്യം അതിനെ വിഗണിച്ചുകൊണ്ട് പശുവും പാമ്പും തറയും ചിറയും തൂണും തുരുമ്പുമൊക്കെ ആരാധിക്കപ്പെടുന്നതായ കാഴ്ചകൾ, പടപ്പുകൾ പടപ്പുകളെ ആരാധിക്കുന്ന കാഴ്ചകൾ, അള്ളാഹുവിനുള്ള ആരാധന പടപ്പുകൾക്ക് വഴിമാറ്റി ശവകുടീരങ്ങളും ശ്മശാനങ്ങളും ആരാധിക്കപ്പെടുന്നതായ സ്ഥിതിവിശേഷങ്ങൾ, മഹത്തുക്കൾ ആരാധിക്കപ്പെടുന്നു, മരിച്ചു മൺമറഞ്ഞവർ ആരാധിക്കപ്പെടുന്നു, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടതായ വിഷയങ്ങൾ, സങ്കടപ്പെട്ടും വ്യാകുലതപ്പെട്ടും കണ്ണു നനഞ്ഞും അത് പടപ്പുകളോട് ചോദിക്കുന്നതായ കാഴ്ചകൾ, ഇതെല്ലാം ദൃശ്യമാധ്യമങ്ങൾ സജീവമായതോടുകൂടി ഏവരും തങ്ങളുടെ കൺമുമ്പിൽ നോക്കിക്കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഒരു വാഗ്മി പറഞ്ഞ് ഫലിപ്പിച്ചു തരേണ്ട ഒരു വിഷയമല്ല അത്. കാരണം എല്ലാവർക്കും നോക്കിക്കാണാവുന്ന നേർക്കാഴ്ചകളാണ്. ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത വിധം അനിഷേധ്യമായ സത്യങ്ങളാണ്. ഇതൊന്നും ഇല്ല മുസ്ലിമീങ്ങളിൽ എന്നോ ആളുകളിൽ എന്നോ എന്ന് പറഞ്ഞാൽ ആ പറയുന്നവനെ വ്യാജമാക്കും വിധമാണ് ഓരോരുത്തരുടെയും മുമ്പിൽ രംഗങ്ങൾ കാണപ്പെടുന്നത്. ഇതൊക്കെ പരീക്ഷണങ്ങളുടെ ബഹിർമുഖങ്ങളാണ്. ഈ പരീക്ഷണങ്ങളുടെ ബഹിർമുഖങ്ങൾ അത് പലതും നമ്മളുടെ ദൃഷ്ടിയിൽ കാണുമ്പോൾ നമ്മൾ അതിൽ ഒരാളല്ലാതെ സുരക്ഷിതനായി നിൽക്കുമ്പോൾ അത് പടച്ചതമ്പുരാൻ നമുക്കരികിയ ആഫിയത്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേകിയ സുരക്ഷയാണ്. ഇവിടെയാണ് ആഫിയത്ത് എന്ന വിഷയത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും. എന്താണ് ആഫിയത്ത്? ആഫിയത്ത് എന്താണ് നമുക്ക് ഏകുന്നത്? എന്തിനാണ് ആഫിയത്ത് ചോദിക്കുവാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ടത്? ഏറ്റവും കൂടുതൽ ചോദിക്കുവാൻ കൽപ്പിക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഏറ്റവും കൂടുതൽ ആഫിയത്തിനെ ചോദിച്ചത് എന്തുകൊണ്ട്? ഇത്തരം വിഷയങ്ങളുടെയൊക്കെ പ്രാധാന്യം ഇവിടെയാണ് കുടിക്കൊള്ളുന്നത്. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു ദാസനേകുന്ന സുരക്ഷയും കാവലുമാണ്. തസ്ലീമുല്ലാഹ് ലിൽ അബ്ദ് വഖായതുഹു മിൻ കുല്ലി ശർ, എല്ലാ വിപത്തുക്കളിൽ നിന്നും തിന്മകളിൽ നിന്നും ഒരു ദാസന് അല്ലാഹു നൽകുന്ന സുരക്ഷയും കാവലുമാണ് ആഫിയത്ത്. ദുരിതങ്ങൾ, വിപത്തുക്കൾ, അത് ഭിന്നങ്ങളാണ്. അവയിൽ നിന്നെല്ലാം ഒരു ദാസന് അള്ളാഹുവിന്റെ കാവൽ, അള്ളാഹുവിന്റെ സുരക്ഷ, അതാണ് ആഫിയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലുല്ലാഹൽ ആഫിയ ഫഇൻ അഹദൻ ലൈ യുത ബാദൽ യഖീനി അഫ്ദല മിനൽ ആഫിയ ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അള്ളാഹനോട് ആഫിയത്തിനെ ചോദിച്ചോളി, വിശ്വാസത്തിന് ശേഷം ആഫിയത്തിനേക്കാൾ മഹത്തരമായ ഒന്നും ഒരു ദാസന് നൽകപ്പെട്ടിട്ടില്ല എന്ന്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിച്ചോളി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ഹിദായത്ത്, വിശ്വാസം, അത് ലഭിക്കപ്പെട്ട ഒരു മനുഷ്യന് ഏറ്റവും മുഖ്യം ആഫിയത്താണ്. ആഫിയത്ത് എന്താ? അള്ളാഹുവിന്റെ കാവലും അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയുമാണ്. ഏതിൽ നിന്ന്? വിപത്തുക്കളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്ന്. വിപത്തുക്കൾ അതിന്റെ ചില മുഖങ്ങളാണ് ഇവിടെ ആമുഖമായിട്ട് പറഞ്ഞത്. രോഗമായി, കാലക്കെടുതികളും പരീക്ഷണങ്ങളും വറുതികൾ, അതേപോലെ വ്യതിയാനങ്ങൾ, അന്ധവിശ്വാസാനാചാരങ്ങൾ, ഇതൊക്കെ വിപത്തുക്കളാണ്. ആ വിപത്തുക്കൾ നമുക്ക് വരാതിരിക്കുവാൻ അള്ളാഹുവിന്റെ കാവലും സുരക്ഷയുമാണ് ആഫിയത്ത്. ആ ആഫിയത്തിന് വേണ്ടി അള്ളാഹുവിനോട് തേടാനാണ്, അത് അള്ളാഹു സുബ്ഹാനഹു വതാല നിലനിർത്താൻ അള്ളാഹുവോട് തേടാനാണ് ആഹ്വാനം. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ തിരുദൂതരോട് വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അല്ലിം വിഷയം അദുല്ലാഹ് ഹദി, റസൂലെ വല്ലതും നിങ്ങൾ എന്നെ പഠിപ്പിക്കണം, ഞാൻ അള്ളാഹുവിനോട് അതുകൊണ്ട് ദുആ ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ ആദരിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ പ്രായത്തിന് മൂത്താളാണ് അബ്ബാസ് റസൂലുള്ളാഹിയുടെ പിതൃവ്യൻ. അബ്ബാസ് ഇങ്ങോട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ ആദരിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിൽ അബ്ബാസ് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, അബ്ബാസ് മക്ക ഫതഹയിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. പക്ഷേ എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബ്ബാസ് ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. അബ്ബാസിനോട് ചോദിക്കും, നിങ്ങളാണോ മൂത്തത്? അതല്ല, റസൂലാണോ മൂത്തത്? സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലാണോ മൂത്തത്? നിങ്ങളാണോ? അപ്പോൾ അബ്ബാസ് പറയും, ഹുവ അക്ബർ മിന്നി വ അന അസന്നു മിൻ, നബിയാണ് എന്നേക്കാൾ മൂത്തത്, പക്ഷേ നബിയേക്കാൾ പ്രായം കൂടിയ ആള് ഞാനാണ്, റസൂലിനേക്കാൾ പ്രായം കൂടിയ ആള് ഞാനാണ്, പക്ഷേ എന്നേക്കാൾ മൂത്തതും അതേപോലെ മികച്ചവനും അത് റസൂലാണ് എന്ന് പറയുമായിരുന്നു. നമ്മൾ അബ്ബാസിന് അത്രമാത്രം മതിപ്പായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലേക്ക് കൊണ്ടുപോകാൻ മദീനക്കാര് ഹിജ്റയുടെ മുമ്പിൽ അഖബയിൽ വെച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ആ ഉടമ്പടിയിൽ രാവിന്റെ മറവിൽ രഹസ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിനയുടെ താഴ്വാരങ്ങളിൽ വെച്ച് മദീനക്കാരുമായിട്ട് ഉടമ്പടി നടത്തിയപ്പോൾ, അൻസാരികളുമായിട്ട് ഉടമ്പടി നടത്തിയപ്പോൾ അബ്ബാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഗമിച്ചിട്ട് അവിടെ വന്നത്. എന്നിട്ട് അബ്ബാസ് എന്താ പറഞ്ഞത് മദീനക്കാരോട്? ആദർശത്തിന്റെ പ്രചരണത്തിനും അതിന്റെ സുരക്ഷയ്ക്കും നിൽക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോകാനാണ്. അതേസമയം നബിയുടെ ശരീരം അത് കാക്കാനും സംരക്ഷിക്കുവാനുമാണ് എങ്കിൽ അതിന് ഞങ്ങൾ എന്ത് എന്ന രീതിയിലാണ് അബ്ബാസ് അവിടെ വെച്ച് അൻസാരികളോട് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സഹായമായിരുന്നു അബ്ബാസിൽ നിന്ന് ഉണ്ടായത്. ഏതായാലും അബ്ബാസ് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് അദ്ദേഹം പറയാണ്, ഒരു വചനം വല്ലതും പഠിപ്പിച്ചു തരണം, അള്ളാഹിനോട് ദുആ ചെയ്യാം. അപ്പൊ പിതൃവ്യന്റെ ഈ ഒരു ആവശ്യം മാനിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആ എന്താണ്? സലില്ലാഹൽ ആഫിയ, അബ്ബാസ് നിങ്ങൾ അള്ളാഹിനോട് ആഫിയത്ത് ചോദിച്ചോളിക്കുന്നതാണ്, നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്ത് ചോദിച്ചോളി. അബ്ബാസ് പറയാണ്, ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഞാൻ തിരുസവിധത്തിലെത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അല്ലിംനി ശൈഅൻ അസ്അലുല്ലാഹ ബിഹി, അള്ളാഹിനോട് എനിക്ക് യാചിക്കുവാൻ വല്ലതും നിങ്ങളെ പഠിപ്പിച്ചാൽ. ദിവസങ്ങൾ കഴിഞ്ഞില്ല, അപ്പൊ വേറെ വല്ല ദുആയും പഠിപ്പിക്കട്ടെ എന്ന രീതിയിലാണ് അബ്ബാസിന്റെ വരവ്, ചോദ്യവും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസിനോട് പറയണേ, യാ അബ്ബാസ് സലില്ലാഹ് അൽആഫിയത ഫി ദുനിയ വൽ ആഖിറ, അബ്ബാസ് അള്ളാഹുവിനോട് ഇഹത്തിലും പരത്തിലുമുള്ള ആഫിയത്തിന് വേണ്ടി നിങ്ങൾ ചോദിക്കുക തേടുക എന്ന്. ഈ ഒരു സംഭവം നമ്മൾ വായിക്കുമ്പോൾ ഇതിൽ നമ്മൾ ആഫിയത്തിന്റെ പ്രാധാന്യമാണ് മനസ്സിലാക്കുന്നത്. ആവർത്തിച്ച് റസൂലുള്ളാഹി വസിയ്യത്ത് ചെയ്ത് തന്റെ പിതൃവിനെ അള്ളാഹുവോട് ആഫിയത്ത് ചോദിക്കാൻ. അപ്പോൾ എന്താണ് ആഫിയത്ത്? തിന്മകളിൽ നിന്നും വിപത്തുകളിൽ നിന്നുമുള്ള അള്ളാഹുവിന്റെ കാവലും സുരക്ഷയുമാണ് ആഫിയത്ത്. അത് ലഭിക്കുവാൻ അള്ളാഹുവിനോട് തേടലാണ്. സഹൽ ഇബ്നു ഹുമൈദ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന സഹീഹായ ഹദീസ് നമ്മൾ കേട്ടു. എന്താ അദ്ദേഹം തിരുസവിധത്തിലെത്തിയിട്ട് പറയണം, അല്ലിന്നി ദുആൻ, റസൂലെ എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരൂ എന്നാണ് സഹൽ ഇബ്നു ഹുമൈദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് പഠിപ്പിച്ച ദുആ എന്താ? اللهم عافني في سمعي وفي بصري وفي لساني وفي مني. അല്ലാഹുവേ എന്റെ കേൾവിയിൽ, അതേപോലെ തന്നെ എന്റെ കാഴ്ചയിൽ, എന്റെ നാവിൽ, എന്റെ ലൈംഗിക അവയവത്തിൽ എനിക്ക് ആഫിയത്ത് ഞാൻ തേടുകയാണ്. എന്നാ അവകൾ തിന്മകളിൽ ആപദിക്കുന്നതിൽ നിന്ന്, വിപത്തുക്കളിൽ അകപ്പെടുന്നതിൽ നിന്ന്, രോഗങ്ങളിൽ, അതേപോലെ തന്നെ ഇതര കുഴപ്പങ്ങൾ, ഷെറുകൾ, അതിൽ നിന്നൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തേട്ടം, അതാണ് പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഫിയത്തിന് വേണ്ടി, ഇതും ആഫിയത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്നതിൻ്റെ പ്രാധാന്യം അത് നമുക്ക് അറിയിക്കുന്ന സംഭവമാണ്. ഹസൻ ഇബ്നു അലി, അലി റളിയല്ലാഹു തആലന്റെ മകൻ ഹസൻ റളിയല്ലാഹു തആലഹുമ, ഫാത്തിമ റളിയല്ലാഹു തആലയുടെ പുത്രൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് മിസ്റിലെ കുനൂത്തിൽ ദുആ പഠിപ്പിക്കാൻ, ആ ദുആയുടെ വചനങ്ങളിൽ ആദ്യത്തേത് അല്ലാഹുമ്മ ഹദീനി ഫീ മൻ ഹദൈത് വആഫിനി ഫീ മൻ ആഫൈത് വതവല്ലനി ഫീ മൻ തവല്ലൈത് എന്ന് തുടങ്ങിയിട്ട് കുനൂത്തിന്റെ തസ്ബീഹ് തുടരുക. അവിടെ ആദ്യം അല്ലാഹുമ്മ ഹദീനി ഫീ മൻ ഹദൈത്, ഹിദായത്ത് നിലനിർത്താൻ അള്ളാഹുവിനോട് തേടണം. അത് ഏറ്റവും മുഖ്യമായ പ്രഥമമായ നിയമത്തെ അനുഗ്രഹം എന്നാണ് ഹിദായത്ത്. എന്നിട്ട് അള്ളാഹുവിനോട് യാചിക്കാൻ ആവശ്യപ്പെടുന്നതാണ് അള്ളാഹു വആഫിനി ഫീമൻ ആഫൈത്, അള്ളാഹു നീ ആഫിയത്ത് ഏകിയവരുടെ കൂട്ടത്തിൽ എനിക്കും ആഫിയത്ത് ഏകി എന്നാണ്, എനിക്കും ആഫിയത്ത് നൽകൂ എന്നാണ്. അവിടെ രണ്ടാമത് ഹിദായത്തിന് ശേഷം രണ്ടാമത്തെ വിഷയം ആഫിയത്താണ്. അപ്പൊ ഇതിന്റെ ഒരു ഗൗരവം, അതിന്റെ പ്രാധാന്യം, നമ്മൾ ഈ പരീക്ഷണങ്ങൾ നിറഞ്ഞാടുന്ന ദുനിയാവിൽ ആ പരീക്ഷണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളിലേക്ക് എത്തിക്കാതെ അതിനെ തൊട്ട് നമുക്കൊരു കാവലും ഒരു സുരക്ഷയും നിശ്ചയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അത് ഒരു വിശ്വാസം സദാ അവന്റെ മനസ്സിൽ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയം. നമ്മൾ ദുആകൾ കേട്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചിരുന്ന ദുആകൾ, പ്രഭാത പ്രദോഷങ്ങളിലെ ദുആ, അതേപോലെ പരീക്ഷിക്കപ്പെട്ടവനെ കണ്ടാലുള്ള ദുആ, മക്ബറകൾ സന്ദർശിച്ചാലുള്ള ദുആ, അതൊക്കെ നമ്മൾ കേൾക്കേണ്ടത്. പ്രഭാതത്തിൽ, പ്രദോഷത്തിൽ, എല്ലാ പ്രഭാതങ്ങളിലും എല്ലാ പ്രദോഷങ്ങളിലും നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചിരുന്ന ഒരു ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയ ഫി ദുനിയ വൽ ആഖിറ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ ഫി ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി, അല്ലാഹുമ്മ സ്തുർ ഔറാതി വ ആമിൻ റൗആതി, اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي واعوذ بك اللهم ان اغتال من تحتي. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രഭാതങ്ങളിലും എല്ലാ പ്രദോഷങ്ങളിലും നിർവഹിക്കാറുള്ള ദുആയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന സഹീഹായ ഹദീസ്. എന്താ ഈ ദുആയുടെ അർത്ഥം? اللهم ഇന്നി അസ്അലുക العافية ഫി ദുനിയ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും അല്ലാഹുവേ ഞാൻ നിന്നോട് ആഫിയത്ത് തേടുകയാണ്. ദുനിയാവിൽ മാത്രമല്ല തിന്മകളും വിപത്തുകളും, പരലോകത്തുണ്ട് വിപത്തുകൾ, തിന്മകൾ. പരലോകത്തേത് അദ്ഹാവ അമർ എന്ന് പറയുന്നത് ഏറ്റവും ദുഃഖസാവഹമാണ്, ഏറ്റവും കടുത്തതാണ് അന്ത്യനാളിലെ പരീക്ഷണങ്ങൾ. യുവാക്കൾ. അപ്പൊ അവിടെ കാവൽ, ഇവിടെയും കാവൽ. അതെല്ലാം രാവിലെ ചോദിക്കാണ്, എല്ലാ വൈകുന്നേരവും ചോദിക്കണം. അല്ലാഹുമ്മ അസ്അലുക്കൽ ആഫിയ ഫി ദുനിയ വൽ ആഖിറ, പിന്നെ അല്ലാഹുമ്മ അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ, അല്ലാഹുവേ മാപ്പ്, അതേപോലെ തന്നെ ആഫിയത്ത്, അത് ചോദിക്കാൻ. അത് അല്ലാഹുമ്മ അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫി ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി, ദീനിന്റെ വിഷയത്തിൽ, ദുനിയാവിന്റെ വിഷയത്തിൽ, കുടുംബത്തിന്റെ വിഷയത്തിൽ, സ്വത്തിന്റെ വിഷയത്തിൽ, അതിലൊക്കെ അല്ലാഹുവിൽ നിന്നുള്ള ആഫിയത്ത് ചോദിക്കണം. പിന്നെ അല്ലാഹുമ്മ സ്തുർ ഔറാതി വ ആമിൻ റൗആതി, അല്ലാഹുവേ എന്റെ നഗ്നത മറക്കണമേ, എനിക്കുള്ള ഭീതി അതിൽ നീ എനിക്ക് നിർഭയത്തെ മരുളയണമേ, അല്ലാഹുമ്മ ഹഫ്ളി ബൈനി യദയ്യ വ മിൻ ഖൽഫി, എന്റെ മുന്നിലൂടെ എന്റെ പിന്നിലൂടെ എനിക്ക് നീ ഹിഫ്ള് സുരക്ഷയേകണമേ, വ മിൻ ഫൗക്കി എന്റെ മുകളിലൂടെ, അതേപോലെ വലതുഭാഗം ഇടതുഭാഗം, അല്ലാഹുമ്മ ഹഫ്ളി ബൈനി യദയ്യ വ മിൻ ഖൽഫി വ അൻ യമീനി വ അൻ ശിമാലി വ മിൻ ഫൗക്കി وأعوذ بك اللهم أن أغتال من تحتي عند كيبان ഭൂമി പിളർന്ന ആ ഭൂഗർഭത്തിലേക്ക് ഞാൻ ആഴ്ത്തപ്പെടുന്നതിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, അഭയം തേടുന്നു. ഇതാണ് ആ ദുആയുടെ മാന. ഇവിടെ ആ ദുആ തുടങ്ങുമ്പോൾ തന്നെ അള്ളാഹുവിനോട് ആഫിയത്ത് ചോദിക്കുകയാണ്, ഇഹത്തിലും പരത്തിലും. അതേപോലെ അള്ളാഹുവിനോട് ആഫിയത്ത് ചോദിക്കുകയാണ് സ്വത്തിന്റെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ, ദുനിയാവിന്റെ വിഷയത്തിൽ, കുടുംബത്തിന്റെ വിഷയത്തിൽ, അതിന്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത്. ഇതേപോലെ മറ്റൊരു ദുആയിൽ മുസ്ലാസലമാ തങ്ങൾ എല്ലാ രാവിലും രാവിലെയും അതേപോലെ എല്ലാ വൈകുന്നേരവും നിർവഹിച്ചിരുന്ന ദുആ ആഫിയത്തിന് വേണ്ടി, അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസറി, ലാ ഇലാഹ ഇല്ല അൻത, മൂന്ന് തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുആവചനങ്ങൾ ആവർത്തിക്കാറുണ്ട് എന്നാണ്. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, ശരീരം, അതിൽ അല്ലാഹുവിന്റെ ആഫിയത്ത്. അതേപോലെ തന്നെ അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, കേൾവിയിൽ. അതേപോലെ അല്ലാഹു മഅഫിനി ഫി ബസരി, കാഴ്ചയിൽ, പടച്ചവന്റെ സലാമത്ത് സുരക്ഷിതത്വം, അല്ലാഹുവിന്റെ കാവൽ അത് തേടും. ലാ ഇലാഹ ഇല്ല അൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രഭാത പ്രദോഷങ്ങളിൽ നിത്യമാക്കിയിരുന്ന വചനങ്ങളാണ് ആഫിയത്തിനെ തേടുന്നതായി ഈ വചനങ്ങൾ. ഇതൊക്കെ നമ്മൾ പ്രഭാതങ്ങളിൽ ചോദിക്കണം, പ്രദോഷങ്ങളിൽ ചോദിക്കണം. ഈ വിക്റുകൾ അല്ലെങ്കിൽ ദുആകൾ നമ്മൾ പ്രഭാത പ്രദോഷങ്ങളിൽ നിത്യാക്കണം. അതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് എന്തിനാണ് അത് ചോദിക്കുന്നത്? എന്താ ചോദിക്കണത്? ആ ലോകം പരീക്ഷണക്കഴത്തിൽ ഉഴലുന്നത് നമ്മൾ കാണുകയാണ്. പലവിധ പരീക്ഷണങ്ങളിൽ ലോകർ നീന്തണത് നമ്മൾ കാണുകയാണ്. പലവിധ പരീക്ഷണക്കെടുതികളാൽ ലോകം വീർപ്പുമുട്ടുന്നത് നമ്മൾ കാണുകയാണ്. അപ്പൊ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള സൗഖ്യവും രക്ഷയും, അത്തരം വിപത്തുകൾ നമ്മളിൽ വന്ന് ഭവിക്കാതിരിക്കുവാനുള്ള കാവലും അതിനു വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കാനാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളിത് പ്രഭാത പ്രദോഷങ്ങളിൽ ചോദിക്കണം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട്. ഇതേപോലെ ഒരു പരീക്ഷിക്കപ്പെട്ടവരെ കണ്ടാൽ, പരീക്ഷിക്കപ്പെട്ടവരെ കണ്ടാൽ ഏത് പരീക്ഷണാവട്ടെ, അത് അന്ധവിശ്വാസ അനാചാരങ്ങൾ പ്രവർത്തിക്കലാകട്ടെ, അത് ഒരു രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവനാകട്ടെ, മറ്റേതൊരു വറുതിയിൽ, കടത്തിൽ, അതേപോലെ തന്നെ എന്തെങ്കിലും ദുരിതത്തിൽ, എന്താണ് നമ്മൾ വേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ റഅ മുബ്തലൻ, ഒരു പരീക്ഷിക്കപ്പെട്ടവനെ കണ്ടാൽ, ഫഖാൽ, അയാൾ പറഞ്ഞു, അൽഹംദുലില്ലാഹി അല്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബി വ ഫദ്ദലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ദീല ലം യസിബ്ഹു ദാലിക അൽബലാ എന്ന്. പരീക്ഷിക്കപ്പെട്ടവനെ കാണുന്നവൻ, അൽഹംദുലില്ലാഹി അല്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബി, നിന്നെ പരീക്ഷിച്ചതിൽ നിന്ന് എനിക്ക് ആഫിയത്ത് നൽകിയ, എനിക്ക് സുരക്ഷ നൽകിയ അള്ളാഹുവിന് മാത്രമാകുന്നു സ്തുതികളെല്ലാം. വഫദ്ദലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ദീല, അള്ളാഹു പടച്ച പടപ്പുകളിൽ ധാരാളം പടപ്പുകളെക്കാൾ എനിക്ക് ശ്രേഷ്ഠതയും മഹത്വവും ഏകി അള്ളാഹുവിനാകുന്ന സ്തുതികളെല്ലാം. ആ ആശയമുള്ള ഈ അൽഹംദുലില്ലാ ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അൽഹംദുലില്ലാ തുടങ്ങുന്ന ഈ ദിക്ര ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ, ലം യുസിബ്ഹു ദാലികൽ ബലാ എന്നാണ്. ആ പരീക്ഷണമേറ്റവന്റെ പരീക്ഷണം ഇത് ചൊല്ലിയവനെ ഏൽക്കൂല എന്നാണ്. മനസ്സിലെ? അപ്പൊ പരീക്ഷണം ഏൽക്കുന്നവരെ കണ്ടാൽ നമ്മൾ അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബി വ ഫദ്ദലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ദീല എന്ന് ചൊല്ലണം. ഇന്ന് മറ്റു മാറി, അവസ്ഥയും മാറി. ഇന്ന് ആളുകൾ ആലത്തൂലത്ത് ഫോട്ടോ എടുക്കുക, പരീക്ഷിക്കപ്പെട്ടവനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല ദൃശ്യവുമാണ് എങ്കിൽ ഫോട്ടോ എടുക്കുക, എന്നിട്ട് അത് അയക്കുക. പല പരീക്ഷണങ്ങളും കാണുമ്പോൾ പഠിച്ചവനെ ഞാൻ ആ ആളായിരുന്നു എങ്കിൽ എന്നൊരു ബോധമല്ല, അള്ളാഹു അതിൽ നിന്ന് എനിക്ക് കാവലേകി എന്നുള്ളൊരു ചിന്തയല്ല, അതിൽ നിന്ന് എനിക്ക് രക്ഷയേകി അള്ളാഹുവിന് ഞാൻ സ്തുതിക്കണം എന്നുള്ളൊരു അൽഹംദുലില്ലാ പറയണം എന്നുള്ളൊരു ബോധം പലർക്കൂല. ഇത് പാസ് ചെയ്യാൻ എന്നോട് ആ പാസ് ചെയ്ത് കാണുന്നവരും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിക്കണില്ല. പിന്നെയോ അവന് പിന്നെ ഇത് ആർക്കൊക്കെ അയക്കണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാൻ, ഇതിനേക്കാൾ മുൻകടന്ന് വേറൊരാൾ ഇത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള പ്രശ്ന. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തിനെ നമ്മൾ ഉള്ളാലറിഞ്ഞ് പരീക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായ ഈ ഒരു ചര്യ, ഈ ഒരു ദുആവചനം, ഈ ഒരു ദിക്ർ, അത് നമ്മളുടെ ഉള്ളിൽ നിന്ന് ഉയർക്കൊള്ളേണ്ടതുണ്ട്. അത് നമ്മുടെ അധരങ്ങളിൽ അതിനാൽ നമ്മുടെ അധരങ്ങൾ ചലിക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാ അല്ലദീ ആഫാനി മിൻ ബത്തലക ബി വഫദ്ദൽനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്സീല. ഖബറിടങ്ങൾ സന്ദർശിക്കുമ്പോൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ട ദുആ എന്താ? മഖബറകൾ സന്ദർശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആ, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ وإنا إن شاء الله بكم للاحقون وأنتم سلفنا ونحن على الأثر أسأل الله لنا ولكم العافية. വരെയും ലഫ്ലുകളുണ്ട്, ഒരു ലഫ്ലാണ്. മഖബറകൾ സന്ദർശിച്ചാൽ ഒരു വിശ്വാസിയുടെ മേൽ അദബായതും അവന്റെ സുന്നത്തായതുമായ കർമ്മ ഏതാ? അത് ഇതാണ് ഒന്ന്, അസ്സലാമു അലൈക്കും ദാറുൽ ഖൗമിൽ മുഅ്മിനീൻ. വിശ്വാസികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ശ്മശാനത്തിലാണ് പോയി നിൽക്കുന്നത്. അതുകൊണ്ട് ആ വിശ്വാസികൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള സലാം ചെയ്തിറങ്ങാൻ സലാം പറയുക. നമ്മൾ നിങ്ങളോടൊത്ത് വന്നു ചേരുന്നവരാണ്, വരി നിൽക്കുകയാണ് നിങ്ങളോടൊത്ത് വന്നു ചേരാൻ. അതിനാണ് ഖബർ സിയാറത്ത്, സലാം പറയാൻ. അവർ വിധിവിലക്കുകളുടെ ലോകത്തോട് ബന്ധം മുറിഞ്ഞ് അവരുടെ വിചാരണയുടെ ലോകത്തിലേക്ക് കാലെടുത്ത് വെച്ചവരാണ്. അവിടെ അവർക്ക് ഏറ്റവും അനിവാര്യമായത് ഖബറിന്റെ ഇരുട്ടിൽ, ഖബറിന്റെ ഏകാന്തതയിൽ, ആ വിജനതയിൽ അള്ളാഹുവിൽ നിന്നുള്ള സലാമാണ്. അതിനുവേണ്ടി സലാം പറയാം. പിന്നെ ഖബർ സിയാറത്ത് നമുക്കൊരു പരലോകബോധം ഉണ്ടാകാനാണ്. നമുക്കും മരിച്ചു പോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ഖബർ സിയാറത്ത് ചെയ്യാൻ തന്നെ പറഞ്ഞത്, ഫഇന്നഹാ തുദക്കിറുൽ മൗത്ത്, ഖബർ സന്ദർശിച്ചോളി അത് നിങ്ങളെ മരണത്തെ ഓർമ്മിപ്പിക്കും. വേറെ റിപ്പോർട്ടിൽ ഫൈനഹ തുദക്കിറുൽ ആഖിറ, അത് പരലോകത്തെ ഓർമ്മിപ്പിക്കും. പിന്നെ പറഞ്ഞു തുദിമിഉൽ ഐൻ, അത് നിങ്ങളുടെ കണ്ണിനെ കരയിപ്പിക്കും, നനയിപ്പിക്കും. വതുരിഖുൽ ഖൽബ്, നിങ്ങളുടെ ഹൃദയങ്ങളെ ലോലമാക്കും. അത് പരലോകബോധം ഉണ്ടാകാൻ, മരണചിന്ത ഉണ്ടാകാൻ, ഖൽബ് ലോലമാകാനും കണ്ണ് കരയാനും, ഇതിനാണ് ഖബർ സിയാറത്ത്. ആ ബോധം അത് വരും. വഇന്ന ഇൻഷാ അല്ലാഹിക്കും ലലാഹിഖൂൻ, നമ്മൾ നിങ്ങളോട് വന്നു ചേരാനുള്ളവരാണ്. പിന്നെന്താ? അസ്അലുല്ലാഹ ലനാ വലക്കും അലാഫിയ, നമുക്കും നിങ്ങൾക്കും ഞാൻ അള്ളാഹുവിനോട് ആഫിയത്തിന് തേടുന്നു എന്നാണ്. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ പറയുന്നത് സുരക്ഷ. ദുനിയാവിൽ ജീവിക്കുന്നവന് സുരക്ഷ വേണം വിപത്തുക്കളിൽ നിന്ന്, ഷെറുകളിൽ നിന്ന്. ഖബറിലെത്തിയവനും സുരക്ഷ വേണം. ഖബറിലെത്തിയവർ, അവരെത്തിപ്പെട്ടത് എവിടെയാണ്? ഭൗതികതയോട് ബന്ധം മുറിഞ്ഞ് അവരുടെ പാരത്രിക ലോകത്തിന്റെ പ്രഥമ പടിയിലാണ് അവർ എത്തി നിൽക്കുന്നത്. ഖബറിടം അത് ഏകാന്തതയുടെയും അത് വിചാരണയുടെയും വേദിയാണ്. ഖബറിൽ പരീക്ഷണമുണ്ട്. പരീക്ഷണത്തിന് ഖബറിൽ മലക്കുകളെത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇല്ലായ്മയിൽ നിന്ന് മനുഷ്യനെ പഠിച്ചു വിചാരണ ചെയ്യാൻ, മനുഷ്യനെ ജീവനിട്ട് അവർക്ക് ബർസഖിൽ ഒരു പരീക്ഷണത്തിന്റെ വേദി അള്ളാഹു ഒരുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ ആ പരീക്ഷണത്തിൽ വിജയിക്കണം, അവിടെ സുരക്ഷിതത്വണ്ടാകണം, അവിടെ നിർഭയത്തുണ്ടാകണം. പരീക്ഷിക്കാൻ വരുന്ന മലക്കുകൾ അവർ പേടിപ്പെടുത്തുന്ന രീതിയിലാണ്. വിശ്വാസം മുതലായിട്ട് ഖബറിലേക്ക് പോയിട്ടില്ല എങ്കിൽ ഭീതിയും പേടിയും, അതാണ് ഖബറിലുള്ളവർക്കുണ്ടാക്കുക. അവിടെ ആഫിയത്ത് മുഖ്യമാണ്. അതുകൊണ്ടാണ് ഖബറിനെ സന്ദർശിക്കുന്നവൻ നമുക്കും നിങ്ങൾക്കും അള്ളാഹുവിനോട് ഞാൻ ആഫിയത്തിനെ ചോദിക്കുന്നു എന്ന് പറയുന്നത്. ഖബറിലെ സുരക്ഷിതത്വം വേണം, ഖബറിനപ്പുറവും സുരക്ഷിതത്വം വേണം, അള്ളാഹുവിൽ നിന്നുള്ള കാവൽ വേണം. അപ്പോ ഖബർ സിയാറത്ത് ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറാളികൾക്ക് ആഫിയത്തിന് വേണ്ടി അള്ളാഹിനോട് ചോദിക്കാൻ, ഖബർ സന്ദർശിക്കുന്നവന്റെ ആഫിയത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കാൻ പഠിപ്പിക്കാൻ. പിന്നെ പലരും ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് ആഫിയത്ത് ചോദിക്കുന്നതിന് പകരം ഖബറിലുള്ളവരോട് ആഫിയത്തിനെ ചോദിക്കുന്ന സ്ഥിതി വിശേഷം. ഖബറാളികൾ ആരായാലും തങ്ങൾ ബഖീ ഖബ്രിസ്ഥാൻ സന്ദർശിക്കണം. ബഖീ ഖബ്രിസ്ഥാൻ, ബഖീയിൽ ആരാ അന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നത്? ബഖീയിൽ തങ്ങൾ മദീനയിലെ ഖബ്രിസ്ഥാൻ ബഖീഉൽ ഖർഖദ്, അത് സന്ദർശിക്കുമ്പോ ആ ഖബറിടങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്, മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആരാണ്? സഹാബത്താണ്. ഉസ്മാൻ ബിൻ മദ്ഊനിൽ തുടങ്ങി നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അരുമ ശിഷ്യന്മാരായ സഹാബികളാണ്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രിയുണ്ട്, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയുണ്ട്, ഭാര്യയുണ്ട്, സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു തആല അൻഹാ. അതേപോലെ തന്നെ മഹത്തുക്കളായ സഹാബികളിൽ പലരെയും ബഖീ ഖബ്രിസ്ഥാനിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിച്ച നാളിൽ മറമാടിയിട്ടുണ്ട്. അവരെയാണ് സന്ദർശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹിനോട് ആഫിയത്തിനെ തേടാണ്, അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ആഫിയത്തിനെ തേടാണ്, ആ മഹത്തുക്കൾക്ക് വേണ്ടിയിട്ട്. ഇന്ന് ആ തിരുദൂതരുടെ അനുയായികളിൽ പലരും മഖ്ബറകൾ സന്ദർശിക്കുന്നുണ്ട്. ബഖീ ഖബ്രിസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരെക്കാൾ പദവിയിലും സ്ഥാനത്തിലും എത്രയോ താഴേക്കിടയിൽ, അങ്ങനെയാണെങ്കിൽ തന്നെ താഴേക്കിടയിലുള്ളവരെ അവരെ സന്ദർശിച്ച് അവരോടാണ് ചോദിക്കുന്നത്, അവരോടാണ് ചോദിക്കുന്നത് ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കിട്ടാൻ, ഉദ്ദേശങ്ങൾക്ക് ലബ്ധി ഉണ്ടാകാൻ, മോഹങ്ങൾ പൂവണിയുവാൻ, സന്താനങ്ങൾ ലഭിക്കാൻ, സന്താന സൗഭാഗ്യം ഉണ്ടാകാൻ. അതേപോലെ തന്നെ വിഷയങ്ങൾ അങ്ങനെ പലതുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഏതായാലും തിരുദൂതരുടെ ചര്യയിലേക്ക്, നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിലേക്കുള്ള ഒരു നല്ല മടക്കം അത് മുസ്ലിം ഉമ്മത്തിന് അനിവാര്യമാണ്. അവർ അകപ്പെട്ടതായ ഈ ദുരിത കയത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നതിനു വേണ്ടി അള്ളാഹുവിന്റെ ആഫിയത്ത് അത് നമുക്ക് മുഖ്യമാണ്, പ്രധാനമാണ്. ഒരു കവി പറഞ്ഞതുപോലെ ഇന്നത്തെ മുസ്ലിം സമൂഹം അൽമാലു മുഖ്തസമുൻ വൽഅർദു മുൻതഹഖുൻ വൽഖദ്റു മുഹ്തഖറുൻ വദ്ദമു തൂഫാനു, സ്വത്ത് മുസൽമാന്റേത് വിഭജിക്കപ്പെടുന്നു, അഭിമാനം മുസൽമാന്റേത് തിച്ചു ചീന്തപ്പെടുന്നു, മുസൽമാന്റെ സ്ഥാനവും പദവിയും അത് അവഹേളിക്കപ്പെടുന്നു, വദ്ദമു തൂഫാനു രക്തമാകട്ടെ അത് പ്രളയമായി ചിന്തപ്പെടുന്നു. അള്ളാഹു കാക്കട്ടെ, നഊദുബില്ല. പരീക്ഷണങ്ങൾ പലതായി കുമിഞ്ഞുകൂടുന്നതായി ഈ ദുനിയാവിൽ, അത്തരം പരീക്ഷണങ്ങൾ അത് വരാതിരിക്കാൻ അള്ളാഹുവിനോടുള്ള തേട്ടം അതാണ് ആഫിയത്തിന് വേണ്ടിയിട്ടുള്ള തേട്ടം. പരീക്ഷണത്തിൽ അകപ്പെട്ടവരും അള്ളാഹുവിനോട് ആശ്രയത്തിന് തേടുക. ആ പരീക്ഷണക്കണത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ ഭാഗ്യവാന്മാർ അവരും അള്ളാഹുവിനോട് ആഫിയത്ത് തങ്ങൾക്ക് നിലനിർത്താൻ അള്ളാഹുവോട് ആവശ്യപ്പെടാം. ആഫിയത്ത് അതിന്റെ പ്രാധാന്യം ഗൗരവമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്തെ ഏറ്റെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ട് മസ്ജിദ് നബവിയിലെ മിമ്പറിലേക്ക് ആദ്യമായി ഖുതുബക്ക് വന്ന രംഗം ചരിത്രത്തിൽ കാണാൻ സാധിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി നിന്ന് പ്രസംഗിച്ചിരുന്നതായ അവിടുത്തെ മിമ്പർ, ആ മിമ്പറിലേക്കാണ് ഇനി അബൂബക്കർ റളിയല്ലാഹു തആലന് കാലെടുത്ത് വെച്ച് അതിൽ കയറി നിന്ന് ഖുതുബ പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഭാരിച്ച ചുവടുവെപ്പുകളുമായി മിമ്പറിന്റെ സമീപത്തെത്തി ആ മിമ്പറിൽ അതിന്റെ ഒരു പടി കയറി നിന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലന് വികാരഭരിതരായി കരഞ്ഞ് അദ്ദേഹം ആദ്യമായിട്ടല്ല ആളുകളോട് പ്രസംഗിച്ചത് അള്ളാഹുവിനോട് നിങ്ങൾ ആഫിയത്തിനെ ചോദിച്ചോളി എന്നാണ്, അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിച്ചോളി എന്നാണ്. അത് ആഫിയത്തിന്റെ പ്രാധാന്യവും അതിന്റെ ആവശ്യകതയാണ് സഹോദരന്മാരെ നമ്മളോട് പറയുന്നത്. അപ്പൊ ഈ ഒരു ആശയം ഉൾക്കൊണ്ട് ഇങ്ങനെ ഒരു ദുആ ചെയ്യുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചിരുന്ന ഒരു ദുആ സഹിയായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ സവാലി നിഅമതിക് വ തഹവ്വുലി ആഫിയതിക് വ ഫുജാഅതി നിഖ്മതിക് വ ജമീഇ സഖതിക്. എന്താ ദുആയുടെ പൊരുൾ? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രക്ഷക്ക് തേടും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് അഭയം തേടും. എന്താ അഭയത്തേട്ടം? നാല് കാര്യങ്ങളുടെ അഭയത്തേണ്ടത്. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ സവാലി നഅമതി. അല്ലാഹുവെ, നിന്റെ അനുഗ്രഹം അത് നീങ്ങി പോകുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് അഭയം തേട്. അല്ലാഹു നൽകിയ നിഅമത്തുകൾ അത് ഹിദായത്താകട്ടെ, അതിനെ തുടർന്നുള്ള എന്ത് നിഅമത്താകട്ടെ, അത് വഴി മാറിപ്പോകുന്നതിനെ തൊട്ട് അല്ലാഹുവിന്റെ രക്ഷയ്ക്ക് തേട്. രണ്ടാമത്തേത് അള്ളാഹുവെ, നിന്റെ ആഫിയത്ത് അത് നീങ്ങി പോകുന്നതിനെ തൊട്ട്, മാറിപ്പോകുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് അഭയം തേടും. അള്ളാഹു നൽകിയ ആഫിയത്ത്, സുരക്ഷ, കാവൽ, അത് നമ്മളിൽ നിന്ന് വഴുതി പോവുക, വഴിമാറുക, അതിനെ തൊട്ട് അള്ളാഹുവോട് രക്ഷയ്ക്ക് തേടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഫുജാഅത്തി നിഖ്മതി, പർച്ചോന്റെ പ്രതികാര നടപടി, ശിക്ഷ, അത് ഭവിക്കുന്നതിൽ നിന്ന് രക്ഷയ്ക്ക് തേടും. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ കോപം വന്നിറങ്ങുന്നതിൽ നിന്ന്, അപ്പൊ അള്ളാഹുവിന്റെ കോപം ഭവിക്കുന്നതിൽ നിന്ന്, അള്ളാഹുവിന്റെ ശിക്ഷ വന്നിറങ്ങുന്നതിൽ നിന്ന്, അള്ളാഹു നൽകിയ ആഫിയത്ത് അത് വഴിമാറുന്നതിൽ നിന്ന്, അള്ളാഹുവിന്റെ നിഅമത്ത് അത് നീങ്ങി പോകുന്നതിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവോട് അഭയം തേടുമായിരുന്നു എന്നാണ്. ആഫിയത്തിന്റെ വില മനസ്സിലാക്കി അതിന്റെ പ്രാധാന്യവും അനിവാര്യതയും ഉൾക്കൊണ്ട് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആഫിയത്തിനെ തേടുക, ചോദിക്കുക, വിശിഷ്യ രാവിലെ പഠിപ്പിക്കപ്പെട്ട ദുആകളിൽ, വൈകുന്നേരം പഠിപ്പിക്കപ്പെട്ടതായ ദുആകളിൽ, അതേപോലെ തന്നെ നമ്മളുടെ ദുആയുടെ അവസരങ്ങളിൽ അസ്അലുല്ലാഹൽ ആഫിയ, അസ്അലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, അസ്അലുല്ലാഹൽ അഫ്വ വൽ ആഫിയ വൽ മുആഫാത ദായിമ ഫി ദുനിയാ വൽ ആഖിറ തുടങ്ങി ദുആകളുള്ള സമയങ്ങളിൽ ഇത്തരം ദുആകളെ നമ്മൾ വർദ്ധിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ ആഫിയത്തിന് വേണ്ടി അള്ളാഹുവിനോട് തേടിയിരുന്നു എന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടുള്ളത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തിനും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ അഫും ആഫിയത്തും അള്ളാഹു നമ്മളിൽ കടാക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ആഫിയത്ത് നമ്മളിൽ നിന്ന് വഴിമാറ്റുന്നതിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോടെല്ലാം പൊറുക്കുമാറാവട്ടെ, നമ്മുടെ വീഴ്ചകളെ നികത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് അള്ളാഹു നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കപ്പെട്ടവർക്ക് ആഫിയത്തേകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു വേദിയിൽ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒത്തൊരുമിക്കാൻ നമുക്കെല്ലാവർക്കും തുണയും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഇണകളിൽ, മക്കളിൽ നമുക്കെല്ലാം ഇഹത്തിലും പരത്തിലും കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിവിടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഇഹത്തിലും പരത്തിലും കൺകുളിർമയേറ്റി അവരെയും നമ്മയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിയിൽ നമ്മളെ മോചിപ്പിക്കുമാറാവട്ടെ. അള്ളാഹുമ്മ ഗഫ്റലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്. അള്ളാഹുമ്മ അഇസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഇക അഅദാഇൽ മില്ലത്തി വദീൻ. اللهم فرج هم المهمومين من المسلمين اللهم فرج هم المهمومين من المسلمين اللهم فرج هم المهمومين من المسلمين اللهم نفس كربهم اللهم شافي مرضاهم اللهم داوي جرحاهم اللهم احفظ لهذه البلاد بلاد الحرمين الشريفين امنها ورجال امنها اللهم احفظ لها حدودها وسهورها اللهم احفظ لها قيادتها وعقيدتها انك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والاكرام اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد واخر دعوانا ان الحمد لله رب العالمين السلام عليكم